വളരെ വിശ്വസ്തരെന്ന് നടിക്കുകയും എന്നാൽ ആവശ്യ സമയത്ത് കൈവിടുകയും ചെയ്യുന്ന പലരെയും കണ്ടിട്ടുണ്ടല്ലേ. ഒന്നും പേടിക്കണ്ടെന്നേ, കാര്യം ഞാൻ ഏറ്റു എന്ന വാഗ്ദാനത്തിനു മുന്നിൽ നാം പിന്നൊന്നും ആലോചിക്കില്ല. ഒടുവിൽ സകലതും നഷ്ടമായി കഴിയുമ്പോഴായിരിക്കും സഹായി ഒരു തികഞ്ഞ വഞ്ചകനായിരുന്നു എന്നറിയുക. പക്ഷേ അഭയാർത്ഥിയെ വഞ്ചിക്കുന്നവൻ തനിക്ക് തന്നെ കെണി ഒരുക്കുന്നു എന്നതാണ് വാസ്തവം. ഒരിക്കൽ അവൻ അതിൽ വീഴുക തന്നെ ചെയ്യും. മിസ്രയീമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്. യെഹെസ്കേൽ പ്രവചനം 29:30 അധ്യായങ്ങളിലൂടെ ഇന്ന് നാം അത് കാണുവാൻ പോവുകയാണ്. ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികൾക്കെതിരെയുള്ള പ്രവചനങ്ങളിൽ 7-ാമത്തേതും ഒടുവിലത്തേതുമാണ് മിസ്രയീമിനെതിരെയുള്ള ന്യായവിധി. യെഹെസ്കേൽ പ്രവചനം 29:30 അധ്യായങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മോൻ, മോവാബ്, ഏദോം, ഫെലസ്തിയ, സോർ, സീദോൻ എന്നിവയ്ക്കെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി ശേഷിക്കുന്നത് മിസ്രയീമിനെതിരെയുള്ള ന്യായവിധിയാണ്. യാഥാസ്ഥിതികരായ പല വേദവ്യാഖ്യാതാക്കളും മിസ്രയീമിനെതിരായ പ്രവചനങ്ങൾക്ക് സോറിനെതിരെയുള്ള പ്രവചനങ്ങളെക്കാൾ അധികം ശ്രദ്ധ നൽകുന്നുണ്ട്. എന്നാൽ സോറിനെതിരെയുള്ള പ്രവചനങ്ങളാണ് കൂടുതൽ ശ്രദ്ധേയമെന്നത്രേ എന്റെ പക്ഷം. മിസ്രയീമിനെതിരായ പ്രവചനവും അപ്രധാനമല്ല. ഇന്നത്തെ പഠനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ആലോചന നാം കാണുവാൻ പോവുകയാണ്. മിസ്രയീം ഒരു വലിയ രാഷ്ട്രമായിരുന്നു. അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളായി ആ രാഷ്ട്രം അതിന്റെ പ്രൗഢി നിലനിർത്തിപ്പോന്നിരുന്നു. ഏറ്റവും പുരാതന രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു മിസ്രയീം എന്ന് ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും വേദപുസ്തക ചരിത്രം അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. പ്രതിരോധത്തിനായി ഒരു മതിലിന്റെ ആവശ്യം അതിനില്ലായിരുന്നു. മാത്രമല്ല, മരുഭൂമി അതിന് നല്ല ഒരു പ്രതിരോധ നിരയുമായിരുന്നു. അതിലേക്ക് ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ, നൈൽ നദിയുടെ താഴ്വരയിലൂടെ ആയിരുന്നു. അതുകൊണ്ട് മിസ്രയീമിന്റെ സുരക്ഷിതത്വത്തിനായി ആ ഭാഗത്ത് മാത്രം നല്ല ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു വലിയ ശക്തി. മിസ്രയീമിലെ പട്ടണങ്ങൾക്ക് മതിലുകളില്ലായിരുന്നു. അതിന്റെ സംരക്ഷണത്തിന് മതിൽ ആവശ്യമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ് മിസ്രയീമ്യർ 40 വർഷം പ്രവാസത്തിൽ പോകുമെന്ന്. യെഹെസ്കേൽ പ്രവചനം 29-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് എടുക്കുമെങ്കിൽ അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. യെഹെസ്കേൽ 29:1-2. 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രയീമിനെക്കുറിച്ചും പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ, മിസ്രയീം ദേശത്തിനെതിരായി ദൈവം വളരെ തീർച്ചയായ ഒരു നിലപാടെടുക്കുകയാണ്. തന്റെ ജനത്തെ ഇഷ്ടികക്കളത്തിൽ പീഡിപ്പിച്ച് തളർത്തിയതും അവരെ വിഗ്രഹാരാധന പരിചയപ്പെടുത്തിയതും പരിശീലിപ്പിച്ചതും മിസ്രയീമായിരുന്നല്ലോ. ഇസ്രായേലിന്റെ ദേഹത്ത് മിസ്രയീം 40 വർഷം മുള്ളായി ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേലിയർ സഹായത്തിനായി നിരന്തരം മിസ്രയീമിനെ സമീപിച്ചു എന്ന് നാം കാണുന്നു. പക്ഷേ അവർ അപ്പോഴൊക്കെ വഞ്ചിക്കപ്പെട്ടതേയുള്ളൂ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത് താൻ മിസ്രയീമിനെതിരാണെന്നും അവരെ നശിപ്പിക്കപ്പെടും എന്നുമത്രേ. ഇനിയും 29-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീം രാജാവായ ഫറവോനെ തന്റെ നദിയുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇവിടെ മഹാനക്രം എന്ന് പറയുന്നത് മുതലയോ അഥവാ കടൽ ഭൂതമോ ആകാം. ഫറവോനെ ഇവിടെ മുതലയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അത് പറയുകയാണ്, ഈ കടൽ എന്റെ സ്വന്തമാണെന്ന്. എല്ലാ തരത്തിലുമുള്ള പക്ഷികളെയും ജന്തുക്കളെയും പ്രാണികളെയും മിസ്രയീമ്യർ ആരാധിച്ചിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. മിസ്രയീമ്യർക്ക് വന്ന ബാധകളെക്കുറിച്ച് താങ്കൾ ഓർക്കുന്നില്ലേ? പുറപ്പാട് പുസ്തകം 7-11 വരെയുള്ള അധ്യായങ്ങളിൽ നാം ആ ബാധകൾ വായിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ തന്നെ അവരെ തറപറ്റിച്ചു എന്നത് വളരെ രസകരമായിരിക്കുന്നു അല്ലേ. ആ ബാധകൾ വളരെ ഭീകരമായിരുന്നപ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ നർമ്മബോധത്തെ കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു എന്നത്ര ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്. ചിലർ അതിനോട് യോജിച്ചെന്ന് വരില്ല. ഉദാഹരണത്തിന്, തവളത്തലയുള്ള ഹെക്ക എന്ന ദേവിയെ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക. അവർ അന്ന് ആരാധിച്ചിരുന്ന ഒരു ദേവിയാണ് ഹെക്ക. ഒരു ദിവസം നോക്കുമ്പോൾ അതാ നിങ്ങളുടെ കിടപ്പുമുറി മുഴുവനും തവളകൾ. താങ്കൾ എന്തു ചെയ്യും? അതിനെ കൊല്ലാൻ തുടങ്ങുമോ? അയ്യയ്യോ, അതെങ്ങനെയാ കൊല്ലുന്നത്? അത് ദേവിയല്ലേ? പക്ഷേ മിശ്രമേർക്ക് അതിനെ കൊല്ലാതിരിക്കാൻ കഴിയുമായിരുന്നോ? ഞാൻ വിചാരിക്കുന്നു, തങ്ങളുടെ ആരാധനാമൂർത്തിയായ തവളകളെ കൊന്നുകൂടുന്ന മിശ്രമ്യരെ നോക്കി ദൈവം പുഞ്ചിരി തൂകിയിരിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എലിയെ ആരാധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ കുരങ്ങിനെ ആരാധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെയും ഇതാണ് പ്രശ്നം. ഈ ജീവികൾ ശല്യമായി മാറുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ പറയുന്ന ഫറവോ ഹൊഫ്രായാണ്. ഗ്രീക്കിൽ അവനെ അഫ്രീസ് എന്നും വിളിക്കും. മെഗിദോ താഴ്വരയിൽ വെച്ച് യോശിയ രാജാവിനെ കൊന്ന ഫറവോ നെഖോയുടെ കൊച്ചുമകനാണ് ഈ ഫറവോ ഹൊഫ്ര. യെരുശലേം ഉപരോധിക്കപ്പെട്ടപ്പോൾ യഹോയാക്കീം, യഹോയാക്കീൻ, സിദക്കിയാവ് എന്നീ മൂന്ന് രാജാക്കന്മാർ ഫറവോ ഹൊഫ്രോയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അന്നത്തെ രാജാവായിരുന്ന ഫറവോ ഹൊഫ്രോ. പ്രവാചകനായ യിരെമ്യാവ് ഫറവോ ഹൊഫ്രോയുടെ വിനാശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാനൊന്ന് വായിക്കാം. യിരെമ്യാവ് പ്രവചനം 46:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ, മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും, അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിൻ്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബുക്കനേസറിന്റെ കയ്യിലും അവന്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും. അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകും. മിസ്രയീമിന്റെ നാശത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം ആ സമയത്ത് നിറവേറിയില്ലല്ലോ എന്ന് നിരൂപകന്മാർ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ പ്രവചനം നൽകിയതിനും 17 വർഷത്തിന് ശേഷമാണ് അതിന് നിവൃത്തിയുണ്ടായത്. എന്നിരുന്നാലും ഇത് താങ്കൾ ശ്രദ്ധയോടെ വായിക്കുന്നു എങ്കിൽ ഒരു കാര്യം വ്യക്തമാകും. അതെന്താണെന്നോ, യെഹെസ്കേലിൽ കൂടി ഈ പ്രവചനം നൽകപ്പെടുമ്പോൾ അതിന്റെ തൽക്ഷണമായ നിറവേറലിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ 17 വർഷങ്ങൾക്ക് ശേഷം മിസ്രയീം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്തു. മിസ്രയീമിന് എന്ത് സംഭവിക്കുമെന്നാണ് ദൈവം പറയുന്നത്? ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ഇനിയും 13-ാം വാക്യമാണ് വായിക്കാൻ പോകുന്നത്. 29-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിന്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. അതെ, കൃത്യം 17 വർഷങ്ങൾക്ക് ശേഷം ബാബേൽ രാജാവായ നെബുക്കനേസർ വന്ന് മിസ്രയീമിനെ പ്രവാസത്തിലാക്കി. അവർ 40 വർഷത്തോളം പ്രവാസികളായി കഴിഞ്ഞു. ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിൽ കഴിഞ്ഞത് എത്ര വർഷമായിരുന്നു എന്ന് മറന്നിട്ടില്ലല്ലോ. അതെ, 70 വർഷം. ചിതറപ്പെട്ട മിസ്രയീമ്യരെ കൂട്ടിച്ചേർക്കുന്നതും താൻ തന്നെ ആകുന്നു എന്നത്ര ദൈവം ഇവിടെ പറയുന്നത്. ഇനി 14-ാം 15-ാം വാക്യങ്ങൾ നോക്കിക്കേ. ഞാൻ മിസ്രയീമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീന രാജ്യമായിരിക്കും. അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയുമില്ല. അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചു കളയും. ശ്രദ്ധിച്ചാലും പുരാതന ലോകത്തെ മഹാശക്തിയായിരുന്ന മിസ്രയീം ചരിത്രത്തിന്റെ ആരംഭത്തിൽ ഒരു മഹാരാഷ്ട്രമായി അത് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ ആർക്കും രണ്ടാമതല്ലാത്ത ഉന്നതമായ ഒരു സംസ്കാരം തങ്ങൾക്കുണ്ടായിരുന്നു. ഇക്കാര്യം അവരുടെ ശവകുടീരങ്ങളും സ്മാരക മന്ദിരങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. താങ്കൾ ഈജിപ്തിലെ മമ്മികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? യവനന്മാർക്ക് ധാരാളം അറിവുകൾ മിസ്രയീമിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നത്രേ പല ചരിത്ര ഗവേഷകരും ഇന്ന് കരുതുന്നത്. അതേ സുഹൃത്തെ, മിസ്രയീം ഒരു മഹാസാമ്രാജ്യമായിരുന്നു, മഹാശക്തിയായിരുന്നു, പുരാതന നഗരമായിരുന്നു, സംസ്കാര സമ്പന്നരായിരുന്നു. പക്ഷെ ദൈവം പറയുന്നത്, നിന്നെ പിടിച്ചടക്കാൻ ഞാനിതാ നെബുക്കനേസറിനെ അനുവദിക്കാൻ പോകുന്നു. അത് മാത്രമല്ല, 40 വർഷത്തേക്ക് നീ പ്രവാസത്തിലാകാനും പോകുന്നു. എന്നാൽ അതിൻ്റെ ഒടുവിൽ നീ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതാണ്. പക്ഷെ നീ അവിടെ ഒരു ഹീനരാജ്യമായിരിക്കും. യഥാർത്ഥത്തിൽ അത് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഹീനമായിരിക്കും എന്നത്രേ എൻ്റെ സുഹൃത്തെ ഇത് വെളിവാക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരത്തോടും മറുതലിച്ചാൽ അതിൻ്റെ ഫലം വളരെ ഹീനമായിരിക്കും. ദൈവം തരുന്ന സമൃദ്ധിയിലും ശക്തിയിലും അധികാരത്തിലും മതിമറന്ന് സ്വാർത്ഥതയിൽ ജീവിച്ചു വന്ന അനേകരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ. തീർച്ചയായും മിസ്രയീമിൻ്റെ ഗതി തന്നെ അവർക്ക് വന്നു ഭവിച്ചതായി കാണാൻ കഴിയും. 19-ഉം 20-ഉം വാക്യങ്ങളിൽ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മിസ്രയീം ദേശത്തെ ബാബേൽ രാജാവായ നെബുക്കനേസറിന് കൊടുക്കും. അവൻ അതിലെ സമ്പത്തെടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും. അതവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. ഞാൻ അവന് മിസ്രയീം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നോക്കുക, സോർ, മിസ്രയീം, ഇസ്രായേൽ എന്നിവർ ഉൾപ്പെടെ ഈ എല്ലാ രാഷ്ട്രങ്ങളെയും പിടിച്ചടക്കിയത് ബാബേലായിരുന്നു. ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നില്ലേ? ബാബേൽ ആദ്യത്തെ ലോക മഹാസാമ്രാജ്യമായിരുന്നു. ഇനി 30-ാം അധ്യായത്തിലേക്ക് നാം വരികയാണ്. യെഹെസ്കേൽ 30-ാം അധ്യായത്തിൽ മിസ്രയീമിനെ കുറിച്ചുള്ള വിലാപമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെഹെസ്കേൽ ഇവിടെ മിസ്രയീമിന്റെ ശൂന്യമാക്കലിനെ കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു ശൂന്യ രാഷ്ട്രമാകുന്നതാനും 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നോക്കൂ ഇവിടെ പിന്നെയും ആ വാചകം നാം കാണുന്നു. എത്ര പ്രാവശ്യമായതല്ലേ യെഹെസ്കേൽ എത്ര പ്രാവശ്യം ഈ ശൈലി ആവർത്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഇത് ആരുടെ വാക്കുകളാണ് എന്നതിൽ നാം ഒട്ടും സംശയിക്കരുത് എന്ന് യെഹെസ്കേൽ ആഗ്രഹിക്കുന്നു. 2-ഉം 3-ഉം വാക്യങ്ങൾ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അയ്യോ കഷ്ടദിവസം എന്ന് മുറയിടുവീൻ, നാളടുത്തിരിക്കുന്നു. അതെ, യഹോവയുടെ നാളടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. അതെ, ഇത് മുറവിളിയുടെയും ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും സമയമാകുന്നു. എന്തിനെ ചൊല്ലിയാണ് മുറയിടേണ്ടത്? യഹോവയുടെ നാളടുത്തിരിക്കുന്നു എന്ന്. അത് മേഘമുള്ള ദിവസം. മേഘമുള്ള ദിവസം അവരെ സംബന്ധിച്ച് അസാധാരണമായിരുന്നു. മിസ്രയീം ദേശത്ത് ആ ഭാഗത്ത് 1 ഇഞ്ചിൽ താഴെ മാത്രമേ മഴ ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ആകാശത്ത് വളരെ മേഘങ്ങൾ കാണുക അപൂർവമായിരുന്നു. അവർക്ക് ആവശ്യമായ വെള്ളത്തിനവർ ആശ്രയിച്ചിരുന്നത് നൈൽ നദിയെയായിരുന്നു. ഇടയ്ക്ക് പറയട്ടെ, നൈൽ നദിയിലെ മുതലയെ അവർ ആരാധിച്ചിരുന്നു. അതുമാത്രമല്ല, സകല മൃഗജാതികളെയും പറവജാതികളെയും പ്രാണിവർഗത്തെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നു. അവരുടെ ആരാധനാമൂർത്തികളായിരുന്നു ഈ പറഞ്ഞതൊക്കെ. 30-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നാം വായിക്കുന്നു, മിസ്രയീമിന്റെ നേരെ വാൾ വരും, മിസ്രയീമിൽ നിഹിതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും. ഈ സമയത്ത് മിസ്രയീമും കൂശും, അതായത് എത്യോപ്യ, തമ്മിൽ സഖ്യതയുണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു. എങ്കിൽ കൂടിയും പല സമയത്തും ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ശത്രുതയും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇനിയും 5-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. കൂശ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കുബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ട് വീഴും. ഈ സമയത്ത് ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം തമ്മിൽ സഖ്യതയുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് ലോക ഭരണാധികാരിയായിരുന്നത് നെബുക്കനേസർ ആയിരുന്നു. അവരൊക്കെയും ആ നെബുക്കനേസറിന് ഇരയായി. ദാനിയേൽ പ്രവചനൻ 2-ാം അധ്യായത്തിന്റെ 4, ലോകമഹാസാമ്രാജ്യങ്ങൾക്ക് നെബുക്കനേസർ സ്വർണത്തലയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 6-ാം വാക്യം നോക്കിക്കാട്ടെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീമിനെ താങ്ങുന്നവർ വീഴും, അതിന്റെ ബലത്തിന്റെ പ്രതാപം താണുപോകും. സെവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇസ്രായേൽ മാത്രമല്ല ഈ പറയുന്ന എല്ലാ രാഷ്ട്രങ്ങളും സഹായത്തിനായി മിസ്രയീമിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരെല്ലാം ഒരുമിച്ച് ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന് നോക്കിക്കേ. 12-ാം വാക്യം, ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളെയും, ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ നദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം മുമ്പ് കണ്ടതുപോലെ നൈൽ നദിയിൽ നിന്നുള്ള ശാഖകളാണ്. അവ ഏറെ ഉണ്ടായിരുന്നു. ആ ഫലഭൂയിഷ്ഠമായ പ്രദേശത്ത് കനാലുകളും ഉണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് ആദ്യം പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ ജനം താവളമടിച്ച ഗോശൻ ദേശം ഇതിനടുത്തായിരുന്നു. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും എന്ന് വായിക്കുന്നു. മഹാനായ അലക്സാണ്ടറിന് മുന്നിൽ പിന്നീട് മിസ്രയും തകർന്ന് തരിപ്പണമായി. അവൻ മരിച്ചപ്പോൾ അവന്റെ ജനറൽമാർ അവൻ പിടിച്ചടക്കിയ ദേശത്തിന്മേൽ വാണു. മിസ്രൈമ്യല്ലാത്ത യവന സ്ത്രീയായ ക്ലിയോപാട്ര മിസ്രൈമിൽ ഭരണം നടത്തി. ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും എന്ന് ഇവിടെ പറയുന്നു. അന്യജാതികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിദേശികളെ ഉദ്ദേശിച്ചാണ്. അതെ, മിസ്രയും വിദേശ രാഷ്ട്രങ്ങളുടെ അധീനതയിൽ ആയിത്തീർന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ദൈവം പറഞ്ഞു താൻ ആ ദേശത്തെ ശൂന്യമാക്കുമെന്ന്. ഇന്ന് നാം കാണുന്നത് അതുതന്നെയാണ്. മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം ഇനിയും ശ്രദ്ധിക്കൂ. 13-ാം വാക്യത്തിൽ, 30-ാം അധ്യായത്തിന്റെ 13, യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ല ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രയീം ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രയീം ദേശത്ത് ഭയം വരുത്തും. നോക്കുക, ദൈവം പറയുന്നു ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. എഹെസ്കേലിന്റെ കാലത്ത് മിസ്രൈമിലെ ഒരു മഹാനഗരമായിരുന്നു നോഫ്. അതുവരെ സമൃദ്ധമായ പട്ടണമായിരുന്നു. അതോടൊപ്പം വിഗ്രഹങ്ങളുടെ ബാഹുല്യവും അവിടെ ഉണ്ടായിരുന്നു. പട്ടണത്തിന്റെ തെരുവിൽ ഇരുവശത്തും വിഗ്രഹങ്ങൾ ഒന്നിനോടൊന്ന് തൊട്ടെന്ന പോലെ സ്ഥാപിച്ചിരുന്നു. ആ പട്ടണത്തിന്റെ ഒരു അലങ്കാരമായിരുന്നു വിഗ്രഹങ്ങൾ. നോഫിലുള്ളതുപോലെ മറ്റെവിടെയും താങ്കൾക്ക് ഇത്രമാത്രം വിഗ്രഹങ്ങളെ കാണാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ദൈവം പറയുകയാണ് നോഫിൽ നിന്നും വിഗ്രഹങ്ങളെ മുഴുവൻ താൻ തുടച്ചു നീക്കുമെന്ന്. അത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു സുഹൃത്തെ. താൻ പറഞ്ഞത് എന്താണോ അത് തീർച്ചയായും ദൈവം ചെയ്തിരിക്കുന്നു. വിഗ്രഹങ്ങളെ താൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി മിസ്രൈം ദേശത്ത് നിന്നൊരു പ്രഭു ഉത്ഭവിക്കുകയില്ല. മിസ്രൈമിൽ ഇന്ന് രാജവംശാവലി എന്നൊന്നില്ല. അവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണകർത്താവിനെ മഹാൻ എന്ന് വിളിക്കാനും കഴിഞ്ഞിട്ടില്ല. അവർ എല്ലാവരും ദുരിതാശ്വാസത്തിനും സഹായത്തിനുമായി മറ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെ കൈനീട്ടിട്ടുണ്ട് എന്ന് നാം കാണുന്നു. ഞാനീ 15-ാം വാക്യം ഒന്ന് വായിക്കാം. മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും, ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും. സീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പെലൂസിയാണ്, പെലൂസിയം. ഇന്ന് അത് പൂർണ്ണമായും മണ്ണിൽ മറഞ്ഞിരിക്കുന്നു, കാണാനില്ല. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. അപ്പർ നൈലിലെ ഒരു വലിയ പട്ടണമായിരുന്നു നോവ്. അതിന്റെ മഹത്വം മുഴുവൻ നഷ്ടമായിരിക്കുന്നു, അതിനും നാശം വന്നിരിക്കുന്നു. അടുത്ത വാക്യങ്ങളിൽ മിസ്രൈമിലെ ഒരു വലിയ പട്ടണങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. അവയൊക്കെയും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 20-ഉം 21-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യപുത്ര, മിസ്രൈം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. മിസ്രൈം വീഴുമെന്ന് ദൈവം ഒരിക്കൽ കൂടി ഇവിടെ പ്രസ്താവിക്കുകയാണ്. മിസ്രൈമിലെ ഭരണകർത്താക്കളുടെ ചിത്രത്തിലെല്ലാം അവരുടെ കയ്യിൽ ഒരു വാൾ പിടിച്ചിരിക്കുന്നതായി കാണാം. ഈ വാൾ അവരുടെ ശക്തിയുടെ ചിഹ്നമായിരുന്നു. ദൈവം പറയുന്നു മിസ്രൈം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. ഒടിഞ്ഞ് കൈകൊണ്ട് വാൾ പിടിക്കുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ദൈവം പിന്നെയും പറയുകയാണ്, അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല എന്ന്. ഇവിടെ ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും, വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴ്ച കളയുകയും ചെയ്യും എന്നത്ര ദൈവം പറയുന്നത്. മുമ്പ് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ള മിസ്രൈമിന്റെ ആത്മാർത്ഥതയില്ലാത്ത പരിശ്രമത്തിൽ അവളുടെ കൈ ഒടിഞ്ഞിരുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ന്യായവിധിയുടെ ആരംഭം മാത്രമേ ആയിരുന്നുള്ളൂ. ദൈവം പറയുകയാണ് മിസ്രൈമിന്റെ രണ്ട് കൈകളും താൻ ഒടിക്കുമെന്ന്. ഒടിഞ്ഞതും ഒടിയാത്തതും, അതെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മിസ്രൈമിനെ സമ്പൂർണമായും തകർത്ത് കളയും എന്നത്ര ദൈവം പറയുന്നത്. തന്നെ തന്നെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാനുള്ള അവളുടെ ശക്തി പൂർണ്ണമായും എടുത്തു മാറ്റപ്പെടാൻ പോകുന്നു. മിസ്രയീമിനെ ദൈവം ഇങ്ങനെ നശിപ്പിക്കുമെങ്കിൽ അവളുടെ ശത്രുവായ ബാബേലിനെ ദൈവം ശക്തിപ്പെടുത്താൻ പോകുകയാണ്. നെബുക്കനേസറിന്റെ കരത്തെ ദൈവം ശക്തിപ്പെടുത്താൻ പോകുന്നു. ഫറവോൻ മരണകരമായി മുറിവേറ്റ് ബാബേലിന് മുന്നിൽ എതിർത്തു നിൽക്കാൻ ത്രാണിയില്ലാത്തവനായി തീരാൻ പോകുന്നു. ബാബേൽ ഇതാ മിസ്രയീമിനെ കീഴടക്കാൻ പോകുകയാണ്. ബാബേലിനെ തടുക്കാൻ മാത്രം ഫറവോന് ശക്തിയില്ലാതാകും എന്ന് ദൈവം പറഞ്ഞു. മിസ്രയീമിന്റെ നാശത്തെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരികമായി നിവർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മിസ്രയീം തന്നിൽ തന്നെ ആശ്രയിച്ചു. 29-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവളുടെ അഹങ്കാരത്തിന്റെ ഭാവം നാം കണ്ടുവല്ലോ. ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൾ ദൈവത്തെ മറന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. ദൈവം നൽകുന്ന ദാനത്തെ തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ അഹങ്കാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല, ഇസ്രായേൽ ഗ്രഹത്തിന് അവൾ ഓടക്കോലായിരുന്നു എന്ന് 29-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അത് അവളുടെ നാശത്തിന് കാരണമായി. പിന്നെയും നാം ഇവിടെ കാണുന്ന യാഥാർത്ഥ്യം എന്ത്? നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം. അതേ സുഹൃത്തെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിനായി, ജയത്തോടെ ജീവിതം നയിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.